2019 സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച കേരളകൌമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എഴുതിയ ലേഖനം. കിഫ്ബിയെയും കിയാലിനെയും അഴിമതിയുടെ ഉപാധികളാക്കുമ്പോൾ കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വൻ കുതിച്ചുചാട്ടത്തിനായി കൊണ്ടുവന്ന കിഫ്ബിയെ അഴിമതി നടത്താനുള്ള ഒന്നാംതരം ഉപാധിയായി മാറ്റിയിരിക്കുകയാണ് സിപിഎമ്മും ഇടതു സർക്കാരും. മലബാറിന്റെ ജനജീവിതത്തിലും വികസനത്തിലും വൻ കുതിപ്പ് ലക്ഷ്യം വയ്ക്കുന്ന കണ്ണൂർ എയർപോർട്ട് അതോറിറ്റി എന്ന കിയാലിനെയും അഴിമതിയുടെ തൊഴുത്തായി മാറ്റിയിരിക്കുന്നു. കോടികളുടെ പൊതുപണത്തിന്റെ ഇടപാട് നടക്കുന്ന രണ്ടു സ്ഥാപനങ്ങളിലും ഭരണഘടനാ സ്ഥാപനമായ CAG പരിശോധന വേണ്ടെന്ന് അമ്പരിപ്പിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. UDF ഭരണകാലത്ത് 1999 കൊണ്ടുവന്ന കിഫ്ബി നിയമത്തിൽ CAG കിഫ്ബി ഫണ്ടുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം നൽകിയിരുന്നു. കിഫ്ബി നിയമത്തിൽ കിഫ്ബി ഫണ്ട് കീമിനായി ഉണ്ടാക്കിയ ചട്ടം 16(6) പ്രകാരമാണ് CAG കിഫ്ബി ഫണ്ടുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം നൽകിയിരുന്നത്. എന്നാൽ 2010 2016 LDF സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതികളിലൂടെ CAG നൽകിയിരുന്ന അധികാരം എടുത്തുകളയുകയായിരുന്നു. അനുമതി നിഷേധിച്ചുകൊണ്ട് സർക്കാർ CAG നൽകിയ മറുപടി വിചിത്രമാണ്. നിലവിലെ കിഫ്ബി ആക്ട് പ്രകാരം CAG ഓഡിറ്റ് അനുമതിയില്ലെന്നും അത് ചെയ്താൽ നിക്ഷേപകർക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നുമായിരുന്നു സർക്കാരിന്റെ മറുപടി. ഓഡിറ്റിംഗ് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ കത്തിന് 2/8/2018 CAG നൽകിയ മറുപടി സർക്കാരിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. കിയാലിന്റെ കഥയും വ്യത്യസ്തമല്ല. UDF ഭരിച്ചിരുന്ന 2015-16 സാമ്പത്തിക വർഷം വരെ കണ്ണൂർ എയർപോർട്ടിലെ അക്കൌണ്ടുകൾ CAG ഓഡിറ്റിന് വിധേയമാക്കിയിരുന്നു. എന്നാൽ ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 28 ജൂൺ 2017 കിയാൽ അക്കൌണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ CAG അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്നത്തെ കിയാൽ MD CAG കത്ത് നൽകിയത്. ഈ കത്തിൽ ഉയർത്തിയ വാദങ്ങൾ വിചിത്രവും വസ്തുതാ വിരുദ്ധവുമായിരുന്നു. കിയാലിൽ സർക്കാരിന് വെറും 35% മാത്രമേ ഓഹരികളുള്ളൂവെന്നും അതിനാൽ കമ്പനി ആക്ട് പ്രകാരം സർക്കാർ കമ്പനിയല്ല എന്നുമാണ് കിയാൽ നൽകിയ കത്തിൽ പറയുന്നത്. ഇതിന് CAG നൽകിയ മറുപടി കിയാലിന്റെ വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തെളിയിക്കുന്നു. കിയാലിൽ സർക്കാരിനും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കൂടി 65% ഓഹരികളുണ്ടെന്ന വസ്തുത CAG മറുപടിയിൽ ചൂണ്ടിക്കാട്ടി. അതിനാൽ ഇത് സർക്കാർ കമ്പനിയാണെന്നും കമ്പനി നിയമപ്രകാരം ഈ കമ്പനിയെ ഡീംഡ് കമ്പനിയാക്കി കണക്കാക്കി CAG ഓഡിറ്റിന് വിധേയമാക്കണമെന്നും CAG പറഞ്ഞു. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ നിന്നും ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയ ശേഷമാണ് സർക്കാരിന് മറുപടി നൽകിയതെന്നും CAG കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിന്റെ വാദം പൊള്ളയാണെന്ന് CAG തെളിയിച്ചിട്ടും കിയാൽ അക്കൌണ്ടുകളിൽ ഓഡിറ്റിന് അനുമതി നൽകാത്തത് ദുരൂഹമാണ്. ഇതിന് കാരണം അധികം തിരയേണ്ടതില്ല. 2015-16 CAG ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ ഇതിനുള്ള മറുപടിയുണ്ട്. കിഫ്ബിയിലും കിയാലിലും എന്തുകൊണ്ട് CAG ഓഡിറ്റിംഗ് അനുവദിക്കുന്നില്ല എന്നതിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചും പുകമറ പരത്തിയും രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി തോമസ് ഐസക്കും ശ്രമിക്കുന്നത്. കിഫ്ബി നിയമ ഭേദഗതി നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ കിഫ്ബി കണക്കുകൾ നിയമസഭയിൽ വയ്ക്കാതിരിക്കുന്നതിന്റെയും ഓഡിറ്റിംഗ് നടക്കാത്തതിന്റെയും അപകടം പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2016 കിഫ്ബി ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത്. അതിന്റെ 3 വായന വേളയിൽ ഇക്കാര്യം കൃത്യമായി ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഉറപ്പുകളൊന്നും പാലിക്കാതെ ധനമന്ത്രി സഭയെ കബളിപ്പിക്കുകയായിരുന്നു. 5 കൊണ്ട് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തുമെന്ന് അവകാശപ്പെട്ട് രൂപീകരിച്ച കിഫ്ബി ഒച്ചിഴയുന്ന വേഗത്തിലാണ് നീങ്ങുന്നത്. അടിസ്ഥാന സൌകര്യ വികസന നിധി 45,380.37 കോടി രൂപയുടെ പദ്ധതികൾ അനുവദിച്ചെങ്കിലും നിർമ്മാണം തുടങ്ങിയത് വെറും 7,31 കോടിയുടെ പദ്ധതികൾ മാത്രം. 558 പദ്ധതികളിൽ തുടങ്ങിയത് 228 മാത്രം. കരാറുകാർക്ക് ഇതുവരെ നൽകിയത് വെറും 2,300 കോടി രൂപ മാത്രം. സംസ്ഥാനത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിരവധി പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതല്ലാതെ കിഫ്ബിയിൽ മറ്റൊന്നും നടക്കുന്നില്ല. സംസ്ഥാന ബജറ്റിന് പുറത്ത് 50,000 കോടിയുടെ പദ്ധതികൾ കിഫ്ബിയിലൂടെ നടപ്പിലാക്കും എന്നായിരുന്നു LDF സർക്കാരിന്റെ അവകാശവാദം. പ്രവാസി ചിട്ടി, ഫ്രീ ഫ്ലോട്ടിംഗ് ബോണ്ടുകൾ, നബാർഡിന്റെ വാണിജ്യ ബാങ്ക് വായ്പ എന്നിവയിലൂടെ ഫണ്ട് സമാഹരിക്കാനായിരുന്നു കിഫ്ബി തീരുമാനിച്ചിരുന്നത്. 2017 ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് വിദേശ പണക്കമ്പോളത്തിൽ നിന്നും 1.5 3% പലിശയ്ക്ക് വായ്പ നൽകാൻ പലരും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും 30 വർഷത്തെ തിരിച്ചടവ് കാലാവധി ലഭിക്കുമെന്നുമാണ്. എന്നാൽ ധനമന്ത്രി പറഞ്ഞിരുന്നതിൽ നിന്നും വിപരീതമായി 6 മാസത്തിന് തിരിച്ചടവ് കാലാവധി ആരംഭിക്കുന്ന 9% പലിശയുള്ള വായ്പകളാണ് കിഫ്ബി എടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ സഞ്ചിത നികുതി ഗ്യാരണ്ടിയായി നൽകി ലഭ്യമാക്കുന്ന വായ്പകളാണ് ഇവയെല്ലാം. ഇതിന്റെ തിരിച്ചടവ് ബാധ്യത മുഴുവൻ സംസ്ഥാന സർക്കാരിനും അതുവഴി പൊതുജനങ്ങൾക്കുമാണ്. കിഫ്ബി പുറത്തിറക്കിയ 2150 കോടിയുടെ മസാല ബോണ്ടുകൾ വാങ്ങിയത് കേരളത്തിൽ ഇന്നും കത്തി നിൽക്കുന്ന വലിയ അഴിമതിക്കഥയുടെ നായകരായ SNC ലാവ്ലിൻ കമ്പനിയെ നയിക്കുന്ന കനേഡിയൻ ഫണ്ടിംഗ് ഏജൻസിയായ CDPQ ആണെന്നത് ഞെട്ടലോടെയാണ് കേരളം തിരിച്ചറിഞ്ഞത്. വളരെ ആസൂത്രിതമായും ഗൂഢമായും നടത്തിയ നീക്കങ്ങളിലൂടെയാണ് ഇത് നടപ്പാക്കിയത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പബ്ലിക് ഇഷ്യൂ ആയാണ് മസാല ബോണ്ടുകൾ ലിസ്റ്റ് ചെയ്തതെന്നും ലോകത്താർക്കും അത് വാങ്ങാമെന്നും CDPQ വന്ന് വാങ്ങിയതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നുമായിരുന്നു ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരുന്നത്. പക്ഷേ എല്ലാം പെരും കള്ളങ്ങളായിരുന്നു. പബ്ലിക് ഇഷ്യൂ ആയിട്ടല്ല, പ്രൈവറ്റ് ഇഷ്യൂ ആയിട്ടാണ് മസാല ബോണ്ട് ആദ്യം പ്ലേസ് ചെയ്തതെന്നതിന്റെ തെളിവ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ രേഖകൾ തന്നെയായിരുന്നു. മസാല ബോണ്ട് വൻ നഷ്ടമാണ് ഉണ്ടാക്കിയത്. 2150 കോടിയുടെ മസാല ബോണ്ട് CDPQ വാങ്ങിയിരിക്കുന്നത് 5 വർഷത്തേക്കാണ്. 9.72% പലിശ, അതായത് 5 വർഷം കൊണ്ട് 1045 കോടി രൂപ പലിശയായി നൽകണം. എടുത്ത കടത്തിന്റെ ഏതാണ്ട് പകുതിയോളം പലിശ. 2150 കോടി രൂപയ്ക്ക് 5 വർഷം കൊണ്ട് 3195 കോടി രൂപ പലിശയടക്കം നൽകേണ്ടി വരും. 2019-20 സാമ്പത്തിക വർഷത്തിൽ ഇതിനകം തന്നെ പലിശയിനത്തിൽ മാത്രം മസാല ബോണ്ടുകളിൽ 10 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് പുറത്തുവന്നിട്ടുള്ള വിവരം. CAG ഓഡിറ്റിംഗ് എന്ന വലിയ കടമ്പയില്ലാതെ അഴിമതി നടത്താനുള്ള സംവിധാനമാക്കി കിഫ്ബിയെയും കിയാലിനെയും മാറ്റിയിരിക്കുന്നു. പൊതുപണം അങ്ങനെ തട്ടിയെടുക്കുന്നത് അനുവദിക്കാനാവില്ല.